ലോകത്ത് ഒട്ടേറെ പേരെ അലട്ടുന്ന ഒരു വിഷയമാണ് വിഷാദ രോഗം. അത് തിരിച്ചറിഞ്ഞാൽ പോലും ചികിത്സ തേടാനോ പുറത്തു പറയാനോ മിക്കവരും മടിക്കാറുണ്ട്. എന്നാൽ വിഷാദ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ചികിത്സ തേടുകയും അതിൽ നിന്ന് പുറത്തെത്തിയ ശേഷം അതേക്കുറിച്ച് തുറന്നു പറയാനും മറ്റുള്ളവരെ സഹായിക്കാനും മുന്നോട്ട് വരികയും ചെയ്ത ഒരു മലയാളി ഇപ്പോൾ മിസിസ് ഇന്ത്യ ഓസ്ട്രേലിയ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു, പ്രിയങ്ക എം സെൽവം. പ്രിയങ്ക സെൽവത്തിന്റെ കഥയാണ് നമ്മൾ SBS മലയാളത്തിലൂടെ ഇന്ന് നോക്കുന്നത്. ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. SBS മലയാളത്തിന്റെ കൂടുതൽ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ SBS മലയാളം പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പിൾ പോഡ്കാസ്റ്റിലോ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ സ്പോട്ടിഫൈയിലോ നിങ്ങൾക്ക് SBS മലയാളം പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് പ്രിയങ്ക സെൽവത്തിന്റെ കഥയിലേക്ക്. നമസ്കാരം പ്രിയങ്ക, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ മിസ് ഇന്ത്യ ഓസ്ട്രേലിയ, മിസിസ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴും മിസ് ഇന്ത്യ ഓസ്ട്രേലിയ ജേതാക്കളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. വിമല രാമനും പല്ലവി ശാർദയും ഒക്കെ മുൻപ് ഇതേ മത്സരത്തിലെ മിസ് ഇന്ത്യ കിരീടം നേടിയവരാണ്. അതിനുശേഷം ബോളിവുഡിലും മറ്റ് സിനിമാ രംഗത്തും എല്ലാം സജീവമായിരുന്നു. അപ്പോൾ ഇത്തവണ മിസിസ് ഇന്ത്യ ഓസ്ട്രേലിയ ജേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഈ ഒരു മത്സരം എന്ന കാര്യം തന്നെ ആദ്യമൊന്ന് പ്രിയങ്കയ്ക്ക് പറയാൻ കഴിയുമോ? മിസ് ഇന്ത്യ മത്സരവുമായുള്ള വ്യത്യാസം എന്താണ്? വിവാഹിതരായവരുടെ മത്സരം എന്ന് മാത്രമാണോ മറ്റെന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
ഓക്കെ, അതിനകത്ത് കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് നാച്ചുറലി ആ ഒരു നമ്മുടെ ഒബ്വിയസ്ലി കല്യാണം കഴിച്ച ആൾക്കാർക്കും ആണ്. പിന്നെ ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. മറ്റേ നമ്മുടെ മിസ് ഇന്ത്യയുടെ ഏജ് അല്ല, മിസസ് ഇന്ത്യ അപ് ടു 40 വരെ ഉള്ള ആൾക്കാർക്ക് 6 മന്ത്സ് എങ്കിലും മിനിമം മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് ആയിട്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു 6 മന്ത്സ് എങ്കിലും ഇവിടെ താമസിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള കാറ്റഗറിയാണ് അത്. പിന്നെ അറ്റ് ദ മോമെന്റ് അവര് നമ്മളെ മറ്റു രീതിയിൽ ലൈക്ക് ഇനി എക്സ്ട്രാ കരിക്കുലർ ഉള്ളവർക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്, ലൈക്ക് ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് സംബന്ധിച്ച് ഞാൻ ഡാൻസ് പാട്ടിന്റെ ആളൊന്നും അല്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ എന്താ പറയാ മേക്കപ്പ് സ്കിൽസ് ആണ് ഞാൻ അവിടെ അവർക്ക് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് കാണിച്ചത്. ബിക്കോസ് എനിക്ക് എന്റെ നന്നായി മേക്കപ്പ് ചെയ്യാനും പിന്നെ ക്യാമറനെ എന്താ പറയാ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് അപ്ലൈ ചെയ്തിരുന്നത്.
ഓക്കെ, ഈ സാധാരണ ഈ മിസ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു സൗന്ദര്യ മത്സരം എന്ന രീതിയിലാണല്ലോ എല്ലാവരും പെട്ടെന്ന് തന്നെ കണക്കാക്കുന്നത്. ഇതൊരു സൗന്ദര്യ മത്സരമല്ല, അതിനേക്കാൾ ഉപരി ഒരു ടാലന്റ് സെർച്ച് എന്ന രീതിയിലാണല്ലേ നടക്കുന്നത്?
അതെ, തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ എന്തുവാ നമ്മള് എപ്പോഴും പറയുമ്പോ അവരിങ്ങനെ മിസ് ഇന്ത്യക്ക് ആണെങ്കിൽ നമുക്ക് ബോഡി മെഷർമെന്റ്സ് ഒക്കെ ഇത്ര തന്നെ വേണം എന്നുണ്ട്, ഇവർക്ക് അങ്ങനെ ഇല്ല. നമ്മുടെ ചോദിക്കുന്നുണ്ട് എത്രയുണ്ടെന്ന്. പക്ഷെ ആക്ച്വലി കൂടുതലും നമ്മുടെ ഒരു നമ്മളെ എങ്ങനെയാണ്, ഹൗ ഡു യു പ്രസന്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ എങ്ങനെയാണ് മലയാളത്തിൽ നമ്മളിപ്പോ ഫിലിമിലൊക്കെ പറയത്തില്ലേ, ലുക്കിലുള്ള കാര്യം കുറച്ച് വർക്കിലുള്ള കാര്യം എന്ന് പറയുന്ന പോലെയാണ്. വളരെ എന്താ പറയാ നമ്മുടെ കഴിവുകളാണ് അവർ നോക്കുന്നത്, റാദർ ദാൻ ലൈക്ക് നമ്മുടെ ഫിസിക് നോക്കുന്നതിനേക്കാളും.
ഓക്കെ, ഇപ്പം ഓസ്ട്രേലിയയിൽ ഒന്നിലേറെ മിസ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ നടക്കാറുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 2001 മുതൽ തന്നെ ഏറ്റവും അധികം കാലമായി നടക്കുന്ന ഒന്നാണ് ഈ രാജ്സൂരി മിസ് ഇന്ത്യ മത്സരം. അതിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർ പങ്കെടുക്കുന്നുമുണ്ട്. അതിൽ നിന്ന് ഈ ഒരു മിസ്സിസ് ഇന്ത്യ ഓസ്ട്രേലിയ 2021 തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു പ്രിയങ്ക തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? എന്താണ് പ്രിയങ്കയ്ക്ക് അതിൽ ഗുണകരമായത്, നേട്ടമായതെന്നാണ് പ്രിയങ്ക വിശ്വസിക്കുന്നത്?
ഞാൻ തിരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള മെയിൻ കാര്യം എന്റെ അടുത്ത് രാജ്സൂരി നേരിട്ട് പറഞ്ഞത് നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നു, നല്ല പ്രസൻസ് ഓഫ് ക്യാമറ ഉണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ മോഡലിംഗ് അങ്ങനത്തെ ഫീൽഡിലൊന്നും ഉള്ള ആളല്ല, സാധാരണ ഒരു വീട്ടമ്മയാണ്. ബട്ട് ഐ വർക്ക് ഓൾസോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ലൈക്ക് നല്ല പ്രസൻസ് ഓഫ് ക്യാമറ, നല്ല കോൺഫിഡന്റോടെ സംസാരിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ കാറ്റ് വാക്കും ഫോട്ടോഷൂട്ടിന്റെ തന്നെ അപ്പുറം ഒരു കഴിവാണ് അവര് നോക്കുന്നത്. അപ്പൊ അത് ഉണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് ഏറ്റവും എന്റെ മെയിൻ ആയിട്ട് അവര് എന്റെ അടുത്ത് എനിക്ക് തന്ന ഫീഡ്ബാക്ക്.
ഓക്കെ, പറയുമ്പോൾ ഒരു കാര്യം കൂടി, ആദ്യം ഇതിന്റെ ഒരു വ്യത്യാസം, മിസ് ഇന്ത്യയുമായുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ പ്രായത്തിന്റെ കാര്യം പറഞ്ഞു. സ്ത്രീകളോട് പ്രായം ചോദിക്കാൻ പാടില്ല എന്നൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ പറയാറുണ്ട്, നമുക്ക് എന്തായാലും അങ്ങനെ ഒരു വിഷയമില്ല. ഏത് പ്രായത്തിലാണ് ഈ ഒരു കിരീടം ലഭിച്ചിരിക്കുന്നത്?
ഞാനിപ്പോ 38 ഇയേഴ്സ് ആണ് എനിക്ക് എന്റെ വയസ്സ്. അപ്പൊ 40 ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞ അറ്റപ്പറ്റയാണ്, ദോഷം ചിലപ്പോ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു.
ഇത് ഇതിനപേക്ഷിച്ച ശേഷം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഈ മത്സരം നടന്നത്? മിസിസ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടന്നത് എങ്ങനെയായിരുന്നു?
ഇതിപ്പോ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തില് എല്ലാം വെർച്വൽ ആയിട്ടാണ് ചെയ്തത്. ഇത് ഞാനൊരു 10 years മുന്നേ എന്റെ മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോ എന്റെ ലിമിറ്റേഷനിൽ അപ്പുറമാണ്, കൊച്ചുകുട്ടീനിട്ടിട്ട് എനിക്ക് ന്യൂ സൗത്ത് വെയിൽസിൽ 2-3 പ്രാവശ്യം ഫ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഞാൻ വിട്ടതാണ്. പക്ഷെ ഈ പ്രാവശ്യം എന്റെ ഒരു ഫേവറബിൾ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇത് വെർച്വൽ ആയതുകൊണ്ട് എല്ലാം സൂമിൽ കൂടെയാണ് എല്ലാ റൗണ്ടും. പ്ലസ് നമ്മൾ വീഡിയോ എടുത്തു കൊടുക്കണം, ഫോട്ടോ എടുത്തു കൊടുക്കണം, നമ്മൾ ഒരുപാട് റൈറ്റപ്സ് ഉണ്ട്. യു ഹാവ് ടു ലൈക്ക് എങ്ങനെ പറയാം, കുറെ കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. നമ്മുടെ നാളെ ഇത് വിൻ ആകുവാണെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്, ലൈക്ക് വാട്ട് ആർ യു ട്രൈങ് ടു ഡു ടു ദ സൊസൈറ്റി, ലൈക്ക് ഇവിടെ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ എന്തായിരിക്കും ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഐ വുഡ് സേ മേ ബി ഒരു 2-2.5 വീക്കിനകത്താണ് പല പല കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു യു ആർ വൺ ഓഫ് ദ 5 ഫൈനലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വളരെ ഷോക്കിംഗ് ആയിട്ട് ഐ ഗോട്ട് ദ ടൈറ്റിൽ, സോ ഐ എം സോ ഹാപ്പി ആൻഡ് ലക്കി.
ഓക്കെ, ഒരു ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മിസ്സസ് ഇന്ത്യ ഓസ്ട്രേലിയ എന്ന കിരീടം മാത്രമല്ല അതോടൊപ്പം പ്രിയങ്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മിസ്സസ് സോഷ്യൽ ഇമ്പാക്ട് എന്നൊരു നേട്ടം കൂടിയാണ്. സ്വന്തം ജീവിതം കൊണ്ട് വലിയൊരു സന്ദേശം നൽകിയാണ് പ്രിയങ്ക ഈ നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നു ആ ഒരു നേട്ടത്തിലേക്കുള്ള യാത്ര എന്നൊന്ന് വിശദീകരിക്കാൻ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്സസ് സോഷ്യൽ ഇമ്പാക്ട് എന്നൊരു നേട്ടം ലഭിച്ചിരിക്കുന്നത്?
മിസ്സസ് സോഷ്യൽ ഇമ്പാക്ട് എന്നുള്ള നേട്ടം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കുറച്ച് ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഡിപ്രഷൻ വന്നു. അതിന് ഒരു റീസണും ഇല്ലാതെയാണ് ഡിപ്രഷൻ വന്നതെന്നാണ്. പെട്ടെന്ന് ഐ വാസ് സ്റ്റാർട്ട് ഫീലിംഗ് ലോ, എനിക്കൊന്നും ചെയ്യാനില്ല, നോ മോട്ടിവേഷൻ, നോ എനർജി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ലിറ്ററലി എനിക്ക് എന്റെ മോന്റെ കാര്യം എന്റെ ഹസ്ബൻഡിന്റെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത ഒരു ലൈക്ക് ഐ കാൻ ബി ദയർ ഫോർ ദം എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പൊ ഞാൻ വാസ് ലൈക്ക് എന്റെ എല്ലാരോടും പറയുന്നുണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞു നമുക്കുണ്ടല്ലോ ഇതുപോലെ, എല്ലാവർക്കും ഡൗൺസ് ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് അത് ഡിപ്രഷൻ ആണെന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ അതിന് ട്രീറ്റ്മെന്റ് എടുത്തു, കൗൺസിലിംഗ് എടുത്തു, ഐ ആക്ച്വലി ഫൈറ്റ് ത്രൂ ഇറ്റ് ആൻഡ് നൗ ഐ ആം ഓൺ എ വെരി ലെസ് മെഡിക്കേഷൻ, ബിക്കോസ് മെഡിക്കേഷൻ ഞാൻ രാജ്സൂരിന്റെ അടുത്ത് പറഞ്ഞു മെഡിക്കേഷൻ ഐ എം ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് ബിക്കോസ് ഐ ഗെറ്റ് വെരി ബാഡ് വിഡ്രോവൽ. അതുകൊണ്ട് മാത്രം മെഡിക്കേഷൻ ഒരു ചെറിയ ഡോസ് കഴിക്കുന്നു എന്നല്ലാണ്ട് ഐ ഡോണ്ട് ഹാവ് എനി ഓഫ് ദാറ്റ് പ്രോബ്ലം വാട്ട് ഐ ഹാവ് ടു ഫേസ്. ആ ഒരു സമയം ഒരു 1 month എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ലക്കിലി ഐ വെന്റ് ടു ദ ഡോക്ടർ ഓൺ ടൈം. അപ്പൊ എന്റെ ആ ഒരു ഡിപ്രഷൻ, നമ്മൾ എപ്പോഴും മറ്റ് സ്ത്രീകളോട് നമ്മുടെ മലയാളികളാണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും ഓസ്ട്രേലിയൻസ് ആണെങ്കിലും എല്ലാവരും പറയുമ്പോൾ മിക്കവരും പറയുന്നത് എല്ലാവരും വോണ്ട് ബി ഹാപ്പി ഓൾ ദ ടൈം, നമുക്ക് എല്ലാവർക്കും പ്രോബ്ലം ഇല്ലേ എന്ന് പറയും. പക്ഷെ അത് ഇഫ് ഇറ്റ്സ് ഗോയിങ് മോർ ദാൻ ലൈക്ക് ഒരു 8 ആഴ്ച ഒരു 6 ആഴ്ചയൊക്കെ കൂടുതൽ പോയി കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് കൺസൾട്ട് ഡോക്ടർ. പിന്നെ ആ മരുന്ന് കഴിച്ചു, പിന്നെ അതുപോലെ എന്റെ ഹസ്ബൻഡിന്റെയും എന്റെ മോന്റെയും സപ്പോർട്ട് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി. ഒരുപാട് പേര് ഡിപ്രഷൻ ആണെന്ന് അറിഞ്ഞാലും മരുന്ന് കഴിക്കണ്ടേ, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഒരു ആൾക്കാർക്ക് സംസാരിക്കാൻ ഒരു പേടി, അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഡിപ്രഷനെ വളരെ ഒരു പേടിയോടെയാണ് കാണുന്നത്. അപ്പൊ ആസ് എ യുനോ വുമൻ ഹു ഹാവ് ഗോൺ ത്രൂ ഡിപ്രഷൻ, എനിക്ക് പറയാനുള്ളത് നമുക്ക് കൈക്കോ കാലിനോ ഒരു വേദന വന്നാൽ നമ്മൾ മരുന്ന് എടുത്ത് കഴിക്കാൻ നമ്മൾ ആരെയും പേടിക്കില്ല, ഒന്നും നോക്കില്ല. പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എന്തെങ്കിലും എഫക്ട് ചെയ്യുമ്പോൾ നമ്മള് എല്ലാവരും പേടിച്ചിട്ട് നമ്മള് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അയ്യോ അങ്ങനെ ചെയ്യണോ എന്നുള്ളൊരു ചിന്ത വരുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത കൊണ്ടാണ്. ഐ ഓൾവേസ് വാസ് ഓപ്പൺ അബൌട്ട് മൈ ഡിപ്രഷൻ. എന്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അത് ഞാൻ മരുന്ന് കഴിച്ചു, ഇങ്ങനെയാണ് ഞാൻ അതെങ്ങനെ ഞാൻ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി ആ ഇൻ ദ ബിഗിനിങ് എന്നൊക്കെ ഞാൻ വളരെ ഓപ്പൺ ആയിരുന്നു. ഐ തിങ്ക് എവ്രി വൺ ഷുഡ് ബി ഓപ്പൺ. നമുക്ക് ആ ഒരു സംസാരിക്കാനുള്ള ഒരു മടി ഉണ്ടല്ലോ, അത് മാറ്റിയാൽ വി കൻ ഓൾവേസ് ലൈക്ക് മറ്റു സ്ത്രീകൾക്ക് സംസാരിച്ചാൽ തന്നെ കുറെ നമുക്ക് ഒരു ഹെൽപ്പ് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും പ്രിയങ്ക, ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയങ്ക ഈ പറയുന്നത്. കാരണം പലപ്പോഴും ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം എന്നുള്ളത് പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം സ്വാഭാവികമായിട്ട് അതേക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ് മറ്റുള്ളവർക്ക് അറിയുന്നതിന് വേണ്ടി. എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു എനിക്ക് ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകാമെന്ന് പ്രിയങ്ക തിരിച്ചറിഞ്ഞത്? എന്തായിരുന്നു ആ സമയത്ത് പ്രിയങ്കയുടെ മാനസികാവസ്ഥ, ഒന്ന് പറയാൻ കഴിയുമോ? മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്.
തീർച്ചയായിട്ടും എനിക്ക് ആക്ച്വലി ഒരു യാതൊരു മോട്ടിവേഷനും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എന്നെ കുറെ നാളായിട്ട് അറിയുന്നവർക്കറിയാമെന്ന് ഞാൻ ഭയങ്കര സൂപ്പർ ആക്റ്റീവ് ആണ്. ഭയങ്കര എല്ലാ ദിവസവും വാക്കിന് പോവുക, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, എന്നും ജോലിക്ക് പോവുക. വീഡിയോസ് ആണെങ്കിൽ ഞാൻ അന്ന് 5 videos പെർ വീക്ക് മിനിമം ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഞാൻ എന്റെ മോന്റെ കാര്യങ്ങൾ, അവനെ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ കൊണ്ടുപോകും. നന്നായി എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഫുഡൊക്കെ അതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഐ ലൈക്ക് ഓൾ ഓഫ് എ സഡൻ ഞാൻ പെട്ടെന്ന് എന്റെ വീഡിയോസ് ഞാൻ നിർത്തിക്കളഞ്ഞു. ഐ കംപ്ലീറ്റ്ലി സെഡ് ആ എനിക്ക് വയ്യ, സോ ഞാൻ കുറച്ച് ദിവസം ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാമെന്ന് ഉള്ള ഇതിൽ ഞാൻ വീഡിയോ സേവ് ചെയ്തില്ല. പിന്നെ പറഞ്ഞാൽ ജോലി ഞാൻ ഒരുപാട് ലീവ് എടുത്തു. ലൈക്ക് ഐ ഗോ ദയർ, എനിക്ക് രാവിലെ എണീക്കുമ്പോൾ, എനിക്ക് ജോലിക്ക് പോകാൻ എണീക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്, എന്തോ ഒരു പക്ഷെ ഞാൻ ഇറ്റ്സ് എ മോസ്റ്റ് കംഫർട്ടബിൾ എൻവയോൺമെന്റ് ഐ വർക്ക്, ബട്ട് സ്റ്റിൽ എനിക്ക് ആ രാവിലെ എണീക്കുമ്പോൾ ഒരു അയ്യോ എനിക്ക് പോകണോ വേണ്ടയോ പോകണോ അങ്ങനെ ഒരു വരുന്നു. പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ കുക്ക് ചെയ്യണ്ട, എനിക്ക് വേണ്ട, ഫുഡ് വേണ്ട, ഇതൊക്കെയുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഡിപ്രഷൻ ഒരു സ്പെക്ട്രം പോലെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. ബിക്കോസ് പലതും നമുക്ക് ഫീൽ ആകാം, ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനൊരു പേർപ്പസ് ഇല്ലാന്ന് തോന്നും. അപ്പൊ ഞാൻ ആലോചിച്ചത് കഴിയുമ്പോൾ ഞാൻ ലിനോ സോ മെനി പീപ്പിൾ ആർ ലുക്കിംഗ് അപ് ടു മീ, ചേച്ചി വി ലൈക്ക് യു, യു മോട്ടിവേറ്റ്, സച്ച് എ ഗുഡ് മോട്ടിവേറ്റർ എന്നൊക്കെ എല്ലാവരും എന്റെ യൂട്യൂബിലെ ഫോളോവേഴ്സ് പറയുന്നു. അല്ലാതെ നേരിട്ട് കാണുന്ന ആൾക്കാരും പറയും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്ന ഒരാള് പെട്ടെന്നൊരു എന്താ പറയണ ഒരു ഈ ഒരു ചട്ടക്കൂട്ടിലേക്ക് ഒതുങ്ങി പോവുക എന്നൊക്കെ പറയണ പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻട്രോവേർട്ടായി, ഉറക്കമില്ല, എന്നാ ഡേ ടൈം ഭയങ്കര ഉറക്കം, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് കഴിയുമ്പോൾ ബ്ലഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ അവര് തന്നെ നോക്കുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ഓക്കെയാണേ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരന്വേഷിച്ചിട്ട് എനിക്ക് ഡിപ്രഷൻ ആണ് എനിക്ക് മനസ്സിലായത്.
ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാണോ?
ഇല്ല, ഞാൻ GP അടുത്താണ് പോയത്. പിന്നെ നമുക്ക് കൗൺസിലിംഗ് തരും എന്ന് വെച്ചാൽ എനിക്ക് ഒരു 6 to 8 months കഴിച്ചപ്പോ ഐ വോണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ ഒരു 1.5 years നമ്മൾ മരുന്ന് കഴിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ 1.5 years എനിക്ക് ഐ വോണ്ട് ടു കം ഔട്ട് ഓഫ് ഇറ്റ്, ലൈക് മെഡിസിൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു 8 months ഒക്കെ ആയപ്പോ ഞാൻ കൗൺസിലിംഗിനും പോയി. അങ്ങനത്തെ കുറെ പിന്നെ മെഡിറ്റേഷൻ ഹെൽപ്സ് മീ എ ലോട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒബിയസ്ലി ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ സിസ്റ്ററും എന്റെ അമ്മയും അച്ഛനും ഒക്കെ നാട്ടിലാണ്, അവരൊക്കെ എപ്പോഴും എന്നോട് സംസാരിച്ചു. പിന്നെ എന്റെ ഹസ്ബൻഡ് മോന്റെ കാര്യമാണെങ്കിലും ഹി വാസ് ഹാപ്പി ടു ലൈക്ക് യു നോ ടേക്ക് കെയർ ഓഫ് ഹിം വെൻ ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. അപ്പൊ അതൊരു വലിയ ഇതാണ് നമുക്ക് കുട്ടികളെ, നമുക്ക് വിഷമമായിരിക്കുമല്ലോ അവരുടെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ പുള്ളിയും വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ട് പുറത്തു വരാൻ പറ്റി എന്നുള്ളതാണ് എന്റെ സന്തോഷം.
തീർച്ചയായും ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്തരം ഒരു ഒരു കിരീട നേട്ടം കൂടി ലഭിച്ചിരിക്കുന്നത്.
എന്തായാലും
ഈ ഒരു കിരീട നേട്ടം കൊണ്ട് എന്ത് മാറ്റമായിരിക്കും ഇപ്പോൾ പ്രിയങ്കയുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം ഇപ്പം മിസ് ഇന്ത്യ ഓസ്ട്രേലിയ കിരീടം നേടിയ എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ, ഇപ്പം വിമല രാമനായിക്കോട്ടെ, പല്ലവി ശാർദ ആയിക്കോട്ടെ, എല്ലാവരും ബോളിവുഡിൽ എത്തി നിൽക്കുകയാണ് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് എത്തി നിൽക്കുകയാണ്. അപ്പം മിസ്സിസ് ഇന്ത്യ ഓസ്ട്രേലിയ കിരീടം നേടിയപ്പോൾ എന്ത് മാറ്റമായിരിക്കും പ്രിയങ്കയ്ക്ക് ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്?
സാധ്യത എന്ന് പറയുന്നതിനോട് എനിക്ക് കുറച്ചുകൂടെ, ഞാൻ അവരുടെ അടുത്ത് അവരുടെ ഒരു റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പല ആൾക്കാരും ഈ നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡിലുള്ള ആൾക്കാരും മെയിനായിട്ട് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാർക്ക് ഇങ്ങനത്തെ മെന്റൽ ഹെൽത്ത് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴും ദേ ആർ സോ സ്കെയേർഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതിന് എന്തെങ്കിലും ചെയ്യണം എന്നാണ്, എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അവരൊരു മെഷീൻ പോലെ വീട്ടിലെ പണികളും കുട്ടികളും ചെയ്യുന്നുണ്ടാകും, പക്ഷെ ദേ വോണ്ട് ബി ഹാപ്പി ഇൻസൈഡ് യുനോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടു ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് യു ഹാവ് ടു ലീവ് ഫോർ യുവർ സെൽഫ് ഫസ്റ്റ് അല്ലെ. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം, എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക്, ലൈക്ക് നമ്മുടെ കയ്യിൽ ഫുള്ള് ചാർജ് ഉണ്ടായാലേ നമുക്ക് കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. എനിക്കറിയാം ബിക്കോസ് ഓഫ് കോവിഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻ, ബട്ട് എന്റെ ലിമിറ്റേഷനിൽ നിന്ന് ഐ ഹാവ് ടു ഡു സംതിങ് ഫോർ ഷോ. അതാണ് എന്റെ ഇപ്പോഴത്തെ എന്റെ പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്.
ഓക്കെ, പലതവണ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറയുകയുണ്ടായി, പക്ഷെ അതേക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. എന്ത് യൂട്യൂബ് ചാനലാണ് നടത്തുന്നത് പ്രിയങ്ക?
ഞാൻ ബേസിക്കലി എന്നൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്റെ ചാനലിന്റെ പേര് ബ്യൂട്ടി ബഗ്സ് TV എന്നാണ്, കുറച്ച് വർക്കുകൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് ഷെയർ വിത്ത് പ്രിയങ്ക എന്ന് പറഞ്ഞൊരു സീരീസ് ഞാൻ ചെയ്തിരുന്നു, ലൈക്ക് എ കൗൺസിലിംഗ് യുനോ, ലൈക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബ്യൂട്ടി വ്ളോഗിങ്, കുക്കിംഗ്, പിന്നെ ഈ സ്റ്റൈലിംഗ് വീഡിയോസ്, മേക്കപ്പ് വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്.
എന്നാലും അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഒരു മലയാളിയുടെ മിസ്സിന്റെ ഹോസ്റ്റലിലേക്കുള്ള യാത്ര, ആ ഒരു കുടിയേറ്റ യാത്ര ഒന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയെന്ന കാര്യം, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം?
ഞാൻ 2007 ഞാൻ പഠിക്കാനായിട്ടാണ് വന്നത് ഇവിടെ. എന്റെ നാട് എറണാകുളത്താണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് 2007 ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി വെൽഫെയർ വർക്ക് ആണ്. സെയിം ആണ്, കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അവിടെയും പഠിച്ചത്. അതാണ് എന്റെ മെയിൻ. എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ പഠിച്ചത്. ഞങ്ങൾ അങ്ങനെ, എന്റെ ഹസ്ബൻഡ് ശ്രീലങ്കൻ ആണ്, ഞങ്ങള് ഇവിടെ കല്യാണം കഴിച്ചു. ഞങ്ങൾക്കൊരു മോനുണ്ട്, 10 years ആയി. അപ്പൊ 2007 വന്നാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 13 years ആയി തോന്നുന്നു. ഹാപ്പി ആയിട്ട് പോകുന്നു.
തീർച്ചയായും സന്തോഷിക്കാൻ കൂടുതൽ കാര്യം കൂടി 2022 കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വളരെയധികം നന്ദി പ്രിയങ്ക, ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളുമായി പങ്കുവച്ചതിന്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. എന്നെ ഇവിടെ എനിക്ക് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് വളരെ നന്ദി.
ഈ വർഷത്തെ മിസ്സിസ് ഇന്ത്യ ഓസ്ട്രേലിയയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക സെൽവുമായാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. SBS മലയാളം പോഡ്കാസ്റ്റിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ഡിജു ശിവദാസ് ആണ്. ഈ മത്സരത്തിൽ മിസ് ഇന്ത്യ ഓസ്ട്രേലിയ വിഭാഗത്തിലും ഒരു മലയാളി ഫൈനലിസ്റ്റ് ആയിരുന്നു. അതിൽ വിജയിയായില്ലെങ്കിൽ പോലും മിസ് ഇന്ത്യ ഓസ്ട്രേലിയ ബെസ്റ്റ് ടാലന്റ് എന്ന പുരസ്കാരം നേടിയിരിക്കുകയാണ് മലയാളിയായ അലീഷ മാത്യു. ഒരു ഭരതനാട്യം നർത്തകി കൂടിയായ അലീഷ മാത്യു ഫൈനലിൽ എത്തിയതിന്റെ സന്തോഷം SBS മലയാളവുമായി പങ്കുവച്ചു.
ഓ, ഒന്നും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ്, ടാലന്റ് ഷോ ഒന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ പ്രോഗ്രാമായിട്ട് ജസ്റ്റ് പോയെന്നേ ഉള്ളൂ. മൈ ഫ്രണ്ട് ലൈക്ക് ഐ തിങ്ക് 2 years ബാക്ക് ഷീ ഡിഡ് ഷീ റെക്കമെൻഡഡ് ദിസ് പ്രോഗ്രാം ഫോർ മീ. ആൻഡ് സോ ലൈക്ക് ഈവൻ പ്രോഗ്രാമിൽ പോകുന്നതിന് ഐ വാസ് ഇൻ എക്സ്പെക്ടിങ് ടു യു നോ ബി ഈവൻ ദ ഫൈനലിസ്റ്റ്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. ആൻഡ് യാ,
ക്ലാസിക്കൽ ഡാൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ പരീക്ഷയ്ക്ക്?
യാ, സോ ഞാനിപ്പം ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു ഞാൻ ടാലന്റ് ഷോയ്ക്ക് ചെയ്തത്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഭരതനാട്യം സിൻസ് ലൈക്ക് അബൌട്ട് 8 years നൗ ഐ തിങ്ക്.
ഈ ഒരു മിസ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം എന്ന് പറയുന്നത് വളരെ വിജയികളാകുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. കിരീട നേട്ടം നഷ്ടമായെങ്കിലും അതിൽ വിഷമമുണ്ടോ?
I didn't go in there thinking yani irvinniyana povunathu allengi idu enikku oru platform allengi oru fame illathu ennu chella njan poyathu. Just an experience mathrame njan poyane ullu. In terms of losing the crown, it's okay. Like, I mean, there's always chances for other people. If it's not meant to be for me, it's not meant to be for me. I'm not really disheartened by it, but another opportunity will come.
2022 പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ SBS മലയാളം പോഡ്കാസ്റ്റിലൂടെ ഇതുവരെ കേട്ടത്. ഇത്തരം പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ SBS മലയാളം പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏത് പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.